2024 June 5 കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ഹിബ. ഓർമ്മകളുമായി ബഷീറിന്റെ മകൾ ഷാഹിന ബഷീർ. ഉപ്പ ടാറ്റ പറഞ്ഞിട്ട് 30 വർഷം, ഓർക്കാൻ കഴിയുന്നില്ല. സങ്കടത്തിലും സന്തോഷത്തിലുമെല്ലാം എന്നും എന്റെ ടാറ്റയുണ്ടായിരുന്നല്ലോ. വൈക്കം മുഹമ്മദ് ബഷീർ മലയാള സാഹിത്യത്തിന് കഥയുടെ സുൽത്താനാണ്. പിരിഞ്ഞു പോകും വരെ ഞങ്ങൾക്കും വീട്ടിൽ ടാറ്റ സുൽത്താനായിരുന്നു. ഉപ്പഴേ എപ്പോഴാണ് ഞങ്ങൾ ടാറ്റ എന്ന് വിളിച്ചു തുടങ്ങിയതെന്ന് ഓർമ്മയില്ല. വൈക്കത്തെ തലയോലപ്പറമ്പിൽ നിന്ന് 3 വയസ്സിലാണ് ഞാൻ കോഴിക്കോട്ടെത്തുന്നത്. സ്കൂളിലേക്ക് പോകുമ്പോൾ ടാറ്റ പറഞ്ഞു പറഞ്ഞ് ഉപ്പയുടെ പേര് ടാറ്റ എന്നായിട്ടുണ്ടാവാം. ഞാൻ വിളിച്ചു വിളിച്ച് അനുജനും ആ പേരിലായി ഉപ്പയെ വിളിക്കുന്നത്. പിന്നെ പിന്നെ ഉമ്മച്ചിയും അങ്ങനെ വിളിച്ചു. പിന്നെ കേട്ടവരും കണ്ടവരും ബന്ധുക്കളുമെല്ലാം വിശ്വവിഖ്യാതനായ സാഹിത്യകാരനെ അങ്ങനെ തന്നെ വിളിച്ചു. അദ്ദേഹം തിരുത്തിയതുമില്ല. ഒരു ബീഡി പുകയിട്ട് മാങ്കോസ്റ്റിന് കീഴെ ചാരുകസേരിൽ ടാറ്റ എങ്ങനെ മലർന്നു കിടന്നു വായിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്നത് ഇന്നലെ കഴിഞ്ഞ പോലെ. വീട്ടിലെത്തുന്നവരെല്ലാം അദ്ദേഹത്തിന് എന്നും സുഹൃത്തുക്കളും വീട്ടുകാരുമായിരുന്നു. തിക്കോടിയനും MT ഉറൂവും SK NP കക്കാടും നമ്പൂതിരിയും ദേവൻമാഷും തീരില്ല ആ പട്ടിക. അവരിൽ ജീവിച്ചിരിക്കുന്നവരും ഇപ്പോഴുള്ളവരും അവരുടെ മക്കളും മക്കളുടെ മക്കളുമെല്ലാം ഇപ്പോഴും വരുന്നുണ്ട്. അവരെ സ്വീകരിച്ചിരുത്താൻ ഉമ്മയില്ല എന്ന സങ്കടമാണ് എനിക്ക്. ഉമ്മച്ചി ഉള്ളപ്പോൾ ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല. എല്ലാവരെയും മക്കളെപ്പോലെയാണ് ഉമ്മച്ചി സ്വീകരിച്ചിരുത്തുക. ടാറ്റയുടെ മാന്ത്രിക പൂച്ചയിൽ ഞാനും കഥാപാത്രമായിരുന്നു. ഇന്ന് DC ബുക്സിലിരിക്കുമ്പോൾ പലരും വന്ന് മാന്ത്രിക പൂച്ചയെ ചോദിക്കുമ്പോൾ നിഗൂഢമായൊരു ആനന്ദം എന്നിലേക്ക് വരും. പോയി വായിക്ക് നിങ്ങൾ എന്നെക്കുറിച്ച് എന്ന് ഞാൻ എന്നോട് തന്നെ പറയും. ടാറ്റ എഴുതിയതെല്ലാം കുടുംബത്തിന്റെയും കൂട്ടുകാരുടെയും കഥകളായിരുന്നു. 1968 മാന്ത്രിക പൂച്ച പ്രസിദ്ധീകരിച്ചത്. ബേപ്പൂരിലുള്ള വീട്ടിൽ വെച്ചാണ് ടാറ്റ അതെഴുതിയത്. വീട്ടിലെത്തിച്ചേർന്ന ഒരു പൂച്ചയെ ചുറ്റിപ്പറ്റിയാണ് കഥ. പൂച്ച ആ നാട്ടിലുള്ളവരുടെ ഒരു വിശ്വാസം സംരക്ഷിക്കാൻ നിമിത്തമാവുന്നതാണ് കഥ. അതിലുടനീളം ഞാനുണ്ടായിരുന്നു. ഉമ്മയിൽ നിന്നാണ് ടാറ്റയെക്കുറിച്ചുള്ള രസകരമായ പല കഥകളും കേൾക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം അവരുടെ വിവാഹമായിരുന്നു. വൈക്കത്തുകാരനായ ബഷീറിന്റെ SK അടക്കമുള്ള സുഹൃത്തുക്കൾ ഇഞ്ചുപ്പൂപ്പാക്കൊരാനുണ്ടായിരുന്നു എന്ന നോവലിന്റെ നാടകരൂപം എഴുതിക്കാനാണ് കോഴിക്കോട്ട് കൊണ്ടുവരുന്നത്. അക്കാലത്ത് കോഴിക്കോട് നാടക സംഗീതമായിരുന്നല്ലോ. ബഷീറിനെ കിട്ടി. പക്ഷെ ഈ പഹേനെ ഇവിടെ തന്നെ നിർത്തിക്കാൻ എന്തുണ്ട് പണി എന്ന് ആലോചിച്ചപ്പോഴാണ് പെണ്ണ് കെട്ടിക്കാമെന്ന ആശയം SK പൊറ്റക്കാട് അവരുടെ മുന്നിൽ വെച്ചത്. അങ്ങനെയാണ് ബഷീറിന്റെ ജീവിതകഥയിലേക്ക് ഉമ്മച്ചിയുടെ വരവ്. 1958 December 19 ആ വിവാഹം. അക്കാലത്തെ കുറിച്ച് ഉമ്മച്ചി പറയുന്നത് ഇങ്ങനെ: ഭർത്താവ് അക്കാലത്ത് തന്നെ പേരെടുത്ത വലിയ സാഹിത്യകാരൻ. ചെറുവണ്ണൂരിലെ കോയട്ടി മാഷുടെ മകളായ എനിക്കാണെങ്കിൽ വലിയ ലോകവിവരമൊന്നുമില്ല. സന്തോഷവും ഒപ്പം ഒരുപാട് പേടിയും. കല്യാണം കഴിഞ്ഞ് വൈകുന്നേരം വലിയ ആളും ബഹളവും ഒക്കെയായാണ് വരന്റെ വീട്ടിൽ ഞങ്ങൾ എത്തിയത്. വീടിന്റെ പേര് ചന്ദ്രകാന്തം. എനിക്ക് പെരുത്തിഷ്ടമായി. നല്ല വീട്, ലോകമറിയുന്ന വലിയ സാഹിത്യകാരന്റെ കോഴിക്കോട്ടെ വീടെന്നേ കരുതിയുള്ളൂ. കല്യാണത്തിന് അക്കാലത്തെ മിക്കവാറും എല്ലാ സാഹിത്യകാരന്മാരും എത്തിയിരുന്നെങ്കിലും SK ഉണ്ടായിരുന്നില്ല. അന്ന് MP ആയിരുന്നതിനാൽ SK ഡൽഹിയിലാണ്. കല്യാണം കഴിഞ്ഞ 5 ദിവസം പുലർച്ചയ്ക്ക് ഒരാൾ വന്ന് കതകിന് മുട്ടുന്നു. തപ്പിപ്പിടിച്ച് വാതിൽ തുറന്നപ്പോൾ പടിവാതിലിൽ ചാരി ഒരാൾ. ബഷീറിനെ കാണണം. ആളെ ഞാനെന്നും അടിമുടി നോക്കി. മൂപ്പര് എന്നെയും മുറിയിലേക്ക് ഓടി ചെന്നപ്പോൾ ടാറ്റ നല്ല ഉറക്കം. പുലർച്ചെ ഉണരുന്ന പതിവൊന്നും ആൾക്കില്ല. ഒരാൾ കാണാൻ വന്നെന്ന് പറഞ്ഞപ്പോൾ അനിഷ്ടത്തോടെയാണ് എഴുന്നേറ്റത്. പുറത്തെത്തിയപ്പോൾ ആദ്യം പറഞ്ഞ വാചകം ഇപ്പോഴും ഓർക്കുന്നു: ഇത് നമ്മുടെ വീട്ടുടമസ്ഥനല്ലേ? ടാറ്റയുടെ വാക്കുകൾ കേട്ട് ഞാനെന്ന് ഞെട്ടി. അപ്പോൾ അത് ടാറ്റയുടെ വീടല്ലേ? ബഷീറിനെ പിടിച്ച് എല്ലാവരും കൂടെ പെണ്ണ് കെട്ടിച്ചപ്പോൾ SK ആണ് തീരുമാനിച്ചത്. വധുവരന്മാർ ചന്ദ്രകാന്തത്തിൽ താമസിക്കട്ടെ, താനും ഭാര്യയും തത്കാലം അവരുടെ മാഹിയിലെ വീട്ടിൽ താമസിക്കാം. അങ്ങനെയാണ് ഞങ്ങളുടെ ആദ്യ രാത്രിയും ആദ്യകാല ദിനങ്ങളുമെല്ലാം ചന്ദ്രകാന്തത്തിലായത്. ടാറ്റയ്ക്കും ഉമ്മച്ചിക്കും അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു ചന്ദ്രകാന്തം. ഇന്നില്ല. ഓർമ്മകളുടെ ഒരു വലിയ കലവറ സമ്മാനിച്ചിട്ടാണ് ടാറ്റ പോയത്. ഇപ്പോഴും മലയാള സാഹിത്യം ഏറ്റവും കൂടുതൽ വിൽക്കുന്നതും വായിക്കുന്നതും ബഷീറിനെയാണെന്ന് ജനം പറയുമ്പോഴത്തെ സന്തോഷം ചെറുതല്ല. അങ്ങനെയൊരു പിതാവിന്റെ മകളാകാൻ ഇനിയും എത്ര ജന്മം വേണ്ടിവരും. എന്റെ 34 വയസ്സിലാണ് ഉപ്പ പോകുന്നത്. എന്റെ ഭർത്താവിന്റെ അപ്രതീക്ഷിത മരണം എന്നെയും 2 മക്കളെയും എന്ന പോലെ ടാറ്റയെയും വല്ലാതെ ഉലച്ചിരുന്നു. ഗൾഫിൽ നിന്നടക്കം മടക്കയാത്രയിൽ മുംബൈയിൽ വെച്ചുള്ള അറ്റാക്കായിരുന്നു. ദിവസങ്ങളോളം എന്റെ സങ്കടത്തിനൊപ്പം ടാറ്റ ചേർന്നിരുന്നു. എല്ലാ July 5 മലയാള സാഹിത്യം ഒന്നടങ്കം വയലാലിലെ വീട്ടിലേക്ക് വരുന്നു. ഇന്നും വരും. അവരോട് മിണ്ടുമ്പോൾ ടാറ്റ അടുത്തുള്ളൊരു സുഖമാണ്.